Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം ശ്രോതാക്കളെ. സംഭവങ്ങൾ വ്യക്തികൾ എന്ന പരിപാടി കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. കേരള അസീസി എന്ന അപരനാമത്തിലറിയപ്പെടുന്ന പുത്തൻപറമ്പിൽ തൊമ്മച്ചനെയാണ് ഈ ആഴ്ചയിലെ സംഭവങ്ങൾ വ്യക്തികൾ എന്ന പരിപാടിയിലൂടെ നാം പരിചയപ്പെടുന്നത്. ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ വിശ്വാസവർഷം പ്രഖ്യാപിച്ചുകൊണ്ട് രചിച്ച പോർത്താ ഫീദൈ അഥവാ വിശ്വാസത്തിന്റെ കവാടം എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ തങ്ങളുടെ ജീവിത സാക്ഷ്യം വഴി വിശ്വാസത്തിന്റെ മാതൃക ലോകത്തിനു നൽകിയ വിശുദ്ധ ആത്മാക്കളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. വിശ്വാസം വഴി നൂറ്റാണ്ടുകളുടെ ഗതിയിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടുള്ള എല്ലാ നൂറ്റാണ്ടിലെയും സ്ത്രീ പുരുഷന്മാർ കർത്താവിനെ പിന്തുടരുന്നതിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന വസ്തുതയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ അവർ വിളിക്കപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം അപ്രകാരം ചെയ്തു. കുടുംബത്തിലും തൊഴിൽ രംഗത്തും പൊതുജീവിതത്തിലും അവർ വിളിക്കപ്പെട്ട കാര്യസങ്ങളുടെയും ശുശ്രൂഷകളുടെയും അഭ്യസനത്തിലും അപ്രകാരം അവർ ജീവിച്ചു. നമ്മളും വിശ്വാസം വഴി ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ചരിത്രത്തിലും സന്നിഹിതനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ സജീവമായി ഉൾക്കൊണ്ടുകൊണ്ട് നാം അങ്ങനെ ചെയ്യുന്നു.
ഇനി എന്റെ പാതയിൽ ഒരു നല്ലിടയനായി നടത്തൂ കരുണാമയനേ. ഇനി എന്റെ ജീവനിൽ ഒരു കൊച്ചുനാളമായി തെളിയൂ അണയാ വിളക്കേ.
വിശ്വാസവർഷ ആചരണത്തോടനുബന്ധിച്ച് കേരളത്തിലെ വിശുദ്ധർ, വാഴ്ത്തപ്പെട്ടവർ, ധന്യർ, ദൈവദാസർ എന്നിവരെ പരിചയപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം തന്നെ കേരള കത്തോലിക്ക മെത്രാൻ സമിതി KCBC പുറത്തിറക്കിയിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ കേരളസഭയിൽ വിശുദ്ധിയുടെ പ്രകാശം തെളിയിച്ച പുത്തൻപറമ്പിൽ തൊമ്മച്ചനെയാണ് ഈ പരിപാടിയിലൂടെ നാം പരിചയപ്പെടുന്നത്. നവംബർ 8 സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയായ പുത്തൻപറമ്പിൽ തൊമ്മച്ചന്റെ നാമകരണ നടപടികൾ ഔദ്യോഗികമായി ആരംഭിച്ചത് ഇക്കൊല്ലം June 2 ഈ പുണ്യാത്മാവിന്റെ ജീവിതത്തിലേക്ക് ഒരു തിരനോട്ടം നടത്താൻ ദേവദാസൻ തൊമ്മച്ചന്റെ നാമകരണ നടപടികൾക്ക് നേതൃത്വം നൽകുന്ന ഫാദർ സിബിച്ചൻ പുതിയിടം കപ്പൂച്ചിൻ നമ്മോടൊപ്പമുണ്ട്. 2 സൂനഹദോസിന്റെ സുവർണ ജൂബിലി വേളയിലാണ് സാർവത്രിക സഭ വിശ്വാസവർഷ ആചരണത്തിന് ആരംഭം കുറിച്ചതെന്ന് നമുക്കറിയാം. വിശുദ്ധിയിലേക്കുള്ള സാർവത്രിക വിളി 2 സൂനഹദോസിന്റെ അതിവിശിഷ്ടമായൊരു പ്രഖ്യാപനമായിരുന്നു. വൈദികരും സന്യസ്തരും മാത്രമല്ല മാമോദിസ സ്വീകരിച്ച എല്ലാ കത്തോലിക്കരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് എന്ന സഭാപ്രബോധനത്തിന്റെ നേർസാക്ഷ്യമാണ് പുത്തൻപറമ്പിൽ തൊമ്മച്ചന്റെ ജീവിതം.
സാധാരണ രീതിയിൽ സുവിശേഷ പ്രഘോഷണം എന്ന് പറഞ്ഞാൽ അത് സന്യസ്തർക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒന്നാണെന്നുള്ളൊരു ധാരണയാണ്. ആ ധാരണയെ വളരെ പ്രവാചക ദൗത്യത്തോടുകൂടി തിരുത്തിക്കുറിച്ച ഒരു വലിയ വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. കാരണം ഇത് സംഭവിക്കുന്നത് പോലും 2 കൗൺസിലിന് പോലും ഏതാ 3/4 മുമ്പായിട്ട് നടക്കുന്നൊരു സംഭവമാണ്. അന്ന് ഒരു അൽമായന ഈ വിധത്തിൽ ചെയ്യുവാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവികമായ ഒരു ഇടപെടലാണ്. ദൈവികമായ ജീവിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഒരു പ്രവാചക ദൗത്യം ഏറ്റെടുക്കലാണ്. പുത്തൻപറമ്പിൽ തൊമ്മച്ചനെ 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വ്യക്തിയാണ്. അന്നത്തെ സാമൂഹിക പശ്ചാത്തലം അനുസരിച്ച് നമുക്കറിയാലോ അധകൃതരുടെ ഇടയിൽ ഒത്തിരി പ്രവർത്തിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചൊരു വ്യക്തി. 19-ാം നൂറ്റാണ്ടിൽ കേരള സമൂഹത്തിലെ ദളിതരായ സഹോദരങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാനായിട്ട് തയ്യാറായൊരു വ്യക്തി ആണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും ദളിതരുതെന്നും പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്ന ഒരു സമൂഹമാണ്. നമുക്ക് ശരിക്കും ആഴത്തിൽ ചിന്തിക്കുവാണെങ്കിൽ കാണുവാൻ സാധിക്കും. ഞാൻ മനസ്സിലാക്കുന്ന സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി പ്രവർത്തിച്ചൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തൊമ്മച്ചൻ്റെ ജീവിത മാതൃക തീർച്ചയായിട്ടും അൽമായർക്ക് വളരെയധികം ഒരു പ്രചോദനമായി തീരും.
എടത്വ പുത്തൻപറമ്പിൽ പീലിപ്പോസിൻ്റെയും ചമ്പക്കുളം കല്ലൂർക്കാട് കറുകയിൽ ത്രേസ്യാമ്മയുടെയും മകനായി 1836 June 8 ജനിച്ച തൊമ്മച്ചന് 2.5 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് മരണമടഞ്ഞു. പിന്നീട് അമ്മയുടെ സംരക്ഷണത്തിലാണ് അദ്ദേഹം വളർന്നത്. ആത്മീയതയുടെയും പുണ്യജീവിതത്തിന്റെയും ആദ്യപാഠങ്ങൾ സ്വന്തം അമ്മയിൽ നിന്ന് അദ്ദേഹം സ്വായത്തമാക്കി. ക്രമേണ വൈദികാന്തസ സ്വീകരിക്കുവാനുള്ള ആഗ്രഹം തൊമ്മച്ചനിൽ അങ്കുരിച്ചു.
പുത്തൻപറമ്പിൽ തൊമ്മച്ചന് ഒരു വൈദികനാകണം എന്നുള്ള, ഒരു സന്യാസിയാകണം എന്നുള്ള ആഗ്രഹകാരനായിരുന്നു. തുടക്കത്തിൽ തന്നെ ഒരു അങ്ങനെ ഒരു ആത്മീയ ചിന്ത ഉള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേങ്കിൽ പിതാവ് മരിച്ചതുകൊണ്ടും അമ്മ തനിച്ചായിരുന്നതുകൊണ്ടും അമ്മയൊക്കെ മകനെ ഒരു സന്യാസ ജീവിതത്തിലേക്ക് വിടുവാനായിട്ട് അത്ര താല്പര്യമില്ലായിരുന്നു. അമ്മയ്ക്കൊരു താങ്ങും തണലുമായിട്ട് നിൽക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് വളരെയധികം ചിന്തിച്ചതിന് ശേഷം എന്നാൽ വൈദികനാകുന്നത് ഉപേക്ഷിക്കാനും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് തീരുമാനിച്ചു. 20-ാമത്തെ വയസ്സിലാണ് പുത്തൻപറമ്പിൽ തൊമ്മച്ചനെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. അന്നത്തെ കാലത്ത് ആ കാലഘട്ടത്തിൽ അതിനൊക്കെ മുമ്പേ സാധാരണ വിവാഹത്തിലേക്ക് പ്രവേശിക്കാറുണ്ട്. അപ്പോൾ തൊമ്മച്ചനെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകിയാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചെങ്കിൽ പോലും തൻ്റെ ആ സന്യാസ ജീവിതത്തോടുള്ള അഭിവാഞ്ച, ആത്മീയ ജീവിതത്തോടുള്ള ആ അഭിവാഞ്ച ഒരിക്കലും കളഞ്ഞില്ല. 28-ാമത്തെ വയസ്സിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ ആ ആത്മീയ ജീവിതത്തോടുള്ള അഭിവാഞ്ച ഒരു പ്രത്യേക വഴിത്തിരിവിലെത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കാലഘട്ടത്തിൽ കുടുംബജീവിതത്തോടൊപ്പം തന്നെ ആത്മീയ ജീവിതത്തിലെ താല്പര്യം കാണിക്കുകയും 28-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അതേ ചിന്താഗതിയോടുകൂടിയ മനുഷ്യർ കുറേ കൂട്ടുകാരോടുകൂടി ഒരു പരിത്യാഗത്തിൻ്റെ ജീവിത ശൈലി സ്വീകരിക്കുവാനായിട്ട് തുടങ്ങി.
തൊമ്മച്ചൻ ചെറുപ്പം മുതൽ കാത്തുസൂക്ഷിച്ചിരുന്ന ആത്മീയതയും വിശ്വാസ തീക്ഷ്ണതയും കൂടുതൽ പ്രത്യക്ഷവും വ്യത്യസ്തവുമായ രൂപം സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ 28-ാമത്തെ വയസ്സിലായിരുന്നു. സമാന ചിന്താഗതിക്കാരായ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഒരു ആത്മീയ സംഘത്തിന് അദ്ദേഹം രൂപം നൽകി. അന്നത്തെ കേരള സാഹചര്യത്തിന് അന്യമായിരുന്ന ആ താപസ സംഘത്തെ കയറുകെട്ടിയവരുടെ സംഘമെന്നാണ് പരിഹാസത്തോടെ ആളുകൾ വിളിച്ചിരുന്നത്. താൻ സ്വപ്നം കാണുന്ന വിശുദ്ധിയുടെ ജീവിതപാത, തനിക്കു മുൻപേ പ്രാവർത്തികമാക്കിയ ഒരു വിശുദ്ധനെക്കുറിച്ച് തൊമ്മച്ചൻ അറിയുന്നത് അക്കാലത്താണ്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ അരൂപി സ്വായത്തമാക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ലക്ഷ്യം.
അപ്പോൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന, ചരിത്രകാരന്മാരിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുന്ന അനുസരിച്ച് അന്ന് പരിത്യാഗത്തിൻ്റെ അടയാളമായി ചരട് കെട്ടിയവരുടെ ഒരു പ്രാർത്ഥനാ സമൂഹം അവരാരംഭിച്ചു. അതാണ് പിന്നീട് 3-ാം സഭയായിട്ട് രൂപാന്തരീകരണം പ്രാപിക്കുന്നത്. ആദ്യം അവരെ കുറേ പേരെ, കുറേ ആൾക്കാരെല്ലാം സെൻറ്റ് ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലൊക്കെ സംബന്ധിച്ചതുപോലെ തന്നെ കളിയാക്കി വിളിക്കുമായിരുന്നു. ഇവരെ ചരട് കെട്ടിയവരുടെ സംഘം എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി ഇവരെ കളിയാക്കുമായിരുന്നു. പക്ഷേ ഒരു പരിത്യാഗത്തിൻ്റെ അടയാളമായി ഒരു പ്രത്യേക സമൂഹമായിട്ട് കുടുംബജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെ കൂട്ടുകാരോടൊപ്പം ഒരു ആത്മീയ ജീവിതത്തിന് തുടക്കം കുറിച്ചിരുന്നു. തമിഴ് ഭാഷ അദ്ദേഹം പഠിച്ചിരുന്നു. നമുക്കറിയാവുന്ന തമിഴ് ഭാഷ വളരെ പ്രാചീനമായ ഒരു ഭാഷയാണ്. വളരെയധികം കൃതികൾ തമിഴ് ഭാഷയിലുണ്ടായിരുന്നു. തന്നെയല്ല, അന്ന് തമിഴ്നാട്ടിൽ ഫ്രാൻസിസ്കൻ സന്യാസിനികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ വഴി ഫ്രാൻസിസിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ തമിഴ്നാട്ടിൽ പ്രചരിച്ചിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിൽ പോവുകയും അവിടുന്ന് കിട്ടിയ ഫ്രാൻസിസിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കാനിടയാകുകയും ചെയ്തു. അങ്ങനെ വായിച്ചപ്പോഴാണ് പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ മനസ്സിലാക്കുന്നത് താൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു വിശുദ്ധനെതിരു മുമ്പ് തന്നെ അങ്ങനെ ജീവിക്കുവാനുള്ള സാധ്യത തുറന്നു കൊടുത്തിരിക്കുന്നു. ഫ്രാൻസിസ് ആണ് 3-ാം സഭ എന്ന രീതിയിൽ അൽമായരും കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികൾക്കും വിശുദ്ധി പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് 3-ാം സഭ സ്ഥാപിച്ചു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അത് തുമ്മച്ചൻ്റെ സ്വപ്നമായിരുന്നു. തുമ്മച്ചൻ ഓൾറെഡി തുടങ്ങി വെച്ചൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇത് ഒരു വിശുദ്ധന ഇതായി ഇതിന് മുമ്പ് തന്നെ ഇത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും തൻ്റെ ആശയമായിട്ട് ഒത്തുചേർന്ന് പോകുന്നതാണെന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും തുമ്മച്ചൻ അതിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെട്ടു, പ്രത്യേകിച്ചും ഒരു വിശുദ്ധനാലെ സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ അത് തിരിച്ച് നാട്ടിൽ വരികയും അന്ന് തുമ്മച്ചനെ സഹായിച്ചിരുന്ന ആത്മീയ ഗുരുക്കന്മാരായ വൈദികരുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ആ ഫ്രാൻസിസിൻ്റെ ചൈതന്യം സ്വജീവിതത്തിലേക്ക്, ഓൾറെഡി ആ ജീവിതം തുടങ്ങി വെച്ചിരുന്നു, അതിൻ്റെ ശരിക്കുള്ള രൂപവും ഭാവവും ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിലൂടെ മനസ്സിലാക്കാനോ സ്വീകരിക്കാനോ സാധിച്ചു.
വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പാത പൂർണ്ണമായും പിഞ്ചെല്ലാൻ സന്നദ്ധനായ തൊമ്മച്ചൻ ഫ്രാൻസിസ്കൻ ജീവിതശൈലി മൂന്നാം സഭയിലൂടെ കേരളമൊട്ടാകെ പ്രചരിപ്പിക്കുന്നതിലും ദത്തശ്രദ്ധനായിരുന്നു. ഫ്രാൻസിസ്കൻ ആത്മീയതയുടെ സന്ദേശവുമായി അന്നത്തെ വരാപ്പുഴ വികാരിയാത്തിലുടനീളം സഞ്ചരിച്ച തൊമ്മച്ചൻ അനേകരെ ആ ജീവിതശൈലിയിലേക്ക് ആകർഷിച്ചു.
തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പള്ളികളിലും മൂന്നാം സഭയുടെ ഭാതൃത്വം, അതായത് അതിൻ്റെ ശാഖകൾ സ്ഥാപിക്കുവാനായിട്ട് ശ്രമിച്ചു. അതെല്ലാം അന്ന് വാഹനയാത്രയ്ക്കുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന അവസരത്തിൽ കാൽനടയായിട്ട് നടന്നാണ് ഇതെല്ലാം ചെയ്തിരുന്നത്. അത് വാരാപ്പുഴ വികാരിയത്തിൻ്റെ കീഴിലായിരുന്നു. ഇപ്പോഴത്തെ പാല, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി രൂപതകളൊക്കെ, അപ്പോൾ ആ രൂപതകളിലൊക്കെ സ്ഥാപിക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ നെയ്യാറ്റിങ്കര രൂപത, ഇരുപതുകളിലൊക്കെ അദ്ദേഹം നടന്ന് സ്ഥാപിക്കുകയും അതിനുശേഷം അവർക്ക് മാസത്തിലൊരിക്കലെങ്കിലും ബൈ ടേൺ ആയിട്ട് ഈ സ്ഥലങ്ങളിലൊക്കെ പുത്തുമ്പറമ്പിൽ തുമ്മച്ചൻ പോകാനായിട്ട് പരിശ്രമിക്കുകയും അവർക്ക് വേണ്ട നേതൃത്വം ആ ചൈതന്യത്തിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒന്നാമതായിട്ട് അദ്ദേഹത്തിൻ്റെ മാതൃകാ ജീവിതം, അത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് മാതൃക താൻ ജീവിച്ചിരുന്ന ആ സമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ മൂന്നാം സഭ അംഗങ്ങൾക്ക് മുമ്പിൽ തുമ്മച്ചൻ്റെ ജീവിതം ഒരു മാതൃകയായിരുന്നു. പറയുന്നതിനേക്കാളുപരി സ്വന്തം പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് സന്ദേശം കൊടുക്കുകയായിരുന്നു. അപ്പോൾ ആ രീതിയിൽ, അതുപോലെ പ്രാർത്ഥന ദിവസേന പള്ളിയിൽ പോകുന്ന കാര്യങ്ങളിലായാലും മറ്റ് ദളിതരുടെ ഇടയിലേക്ക് പ്രവർത്തിക്കുന്ന കാര്യത്തിലായാലും രോഗാവസ്ഥയിലുള്ള ആൾക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന കാര്യത്തിലായാലും എല്ലാം പുത്തുമ്പറമ്പിൽ സംബന്ധിച്ച് ജീവിതത്തിലൂടെ മാതൃക കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. ഉദാഹരണത്തിന് അക്കാലത്ത് കോളറ പിടിപെട്ടാൽ അങ്ങനെയുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ വസൂരി വന്നാൽ അങ്ങനെയുള്ള വ്യക്തികളെ ഉപേക്ഷിച്ച്, കാരണം വളരെ മാരകമായ രോഗമാണെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്നതാണ്. പക്ഷേ ചരിത്രത്തിൽ പറയുന്ന നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നതനുസരിച്ച് പുത്തുമ്പറമ്പിൽ തുമ്മച്ചനെ ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത്തരം വ്യക്തികളെ സഹായിക്കുവാനായിട്ട് കുടുംബം മറ്റു സ്വന്തക്കാർ ഉപേക്ഷിച്ച് കളയുന്ന വ്യക്തികളുടെ ഇടയിൽ പോലും ഇറങ്ങിച്ചെല്ലുവാനും അവരെ സഹായിക്കുവാനും തുമ്മച്ചൻ അറിയാമായിരുന്ന നാട്ടുമരുന്നുകളൊക്കെ കൊടുത്ത് അവരെ ചികിത്സിക്കുവാനും സഹായിക്കാനും ശ്രമിച്ചിരുന്ന വ്യക്തിയാണ്. വസന്ത ജീവിത മാതൃകയോടൊപ്പം തന്നെ സൽഗ്രന്ഥങ്ങൾ വായിക്കുന്ന കാര്യത്തിൽ താല്പര്യമെടുക്കുക, കുടുംബകലഹങ്ങൾ തീർത്തു കൊടുക്കുന്നതിന് പരിശ്രമിക്കുക. അപ്പം സ്വന്തം ജീവിതത്തിലൂടെ മാതൃക കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നതുകൊണ്ട് തന്നെ കുടുംബകലഹങ്ങളൊക്കെ തീർക്കുവാനായിട്ട് തുമ്മച്ചൻ ചെന്നാൽ ആ രീതിയിൽ സ്വീകാര്യസ്ഥനായിരുന്നു. സ്വന്തം ജീവിത മാതൃകയിലൂടെ മദ്യപാനികളായ വ്യക്തികളെയും മറ്റ് കുടുംബകലഹങ്ങളെയൊക്കെ മാറ്റുവാനും അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാനും തുമ്മച്ചന് സാധിച്ചു എന്നുള്ളത്.
ആയിരത്തി 1896 December 6 വിശുദ്ധ എസ്തപ്പാനോസിന്റെ തിരുനാൾ ദിനത്തിൽ കുറുമ്പനാടം പള്ളിയിൽ വെച്ച് പാലക്കുന്നേൽ മത്തായി മറിയമച്ചൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചന് നീണ്ട സഭാവസ്ത്രവും ചരടും നൽകി. അങ്ങനെ തൊമ്മച്ചൻ ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിൽ അംഗമാവുകയും കേരളത്തിൽ ഫ്രാൻസിസ്കൻ മൂന്നാം സഭയുടെ തുടക്കക്കാരനാവുകയും ചെയ്തു. സംഭവങ്ങൾ വ്യക്തികൾ എന്ന പരിപാടിയിൽ ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചനെ കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും നാമകരണ നടപടിയെയും കുറിച്ച് അടുത്തയാഴ്ചയിൽ തുടർന്ന് ശ്രവിക്കാം.